ദൈവനാമം മഹത്വപ്പെടട്ടെ. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനെന്ന് യിരെമ്യാ പ്രവചനം 17:5 യഹോവ അരുളി ചെയ്യുന്നു. പിതാവായ ദൈവത്തെ വിട്ടുമാറാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കീഴ്പ്പെട്ടിരുന്നാൽ കുശവനായ ദൈവം നമ്മെ നല്ല മാനപാത്രമാക്കി തീർക്കും. ഹൃദയം കൊണ്ട് യഹോവയിൽ നിന്ന് അകന്നാൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കുവാൻ യിരെമ്യാവിനെ പഠിപ്പിച്ചയക്കുന്ന ദൈവത്തെ നമുക്കിവിടെ കാണാം. ന്യായവിധിയുടെ അടുത്ത ചിത്രമായ യിരെമ്യാ 19:11 ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യായവിധിയെക്കുറിച്ചുള്ള ഈ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. യിരെമ്യാ പ്രവചനം 18:18 വാക്യം, ദ ബുക്ക് ഓഫ് ജെറമ്യ chapter 18:18. യഹോവേ, അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മായ്ച്ചു കളയരുതേ. അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മായ്ച്ചു കളയരുതേ. ഷാറ്റേഡ് ജാർ ഓഫ് ക്ലേ, ഉടഞ്ഞ മൺകുട. നിയമത്തെ മറികടക്കുവാനുള്ള വാസന മനുഷ്യരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. നിയമത്തെ മനുഷ്യർ ലംഘിക്കുമ്പോൾ അത് ലംഘിക്കാതിരിക്കുവാൻ വേറൊരു നിയമം കൊണ്ടുവരുന്നു. ഉദാഹരണമായി, ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യണമെന്നുള്ളതൊരു നിയമമാണ്. ഹെൽമെറ്റ് വെക്കാത്തവർക്ക് ഇത്ര രൂപ പിഴയെന്നുള്ളത് അതും ഒരു നിയമം. എല്ലാ നിയമങ്ങളും മനുഷ്യൻ മറികടക്കുന്നു. മനുഷ്യൻ്റെ സ്വഭാവത്തിൽ പാപം കടന്നുകൂടിയാൽ നിയമലംഘനം അവിടെ നടക്കുന്നു. നിയമം ലംഘിക്കുമ്പോൾ പാപത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:18 വാക്യത്തിൽ, മകൻ എന്ന പേരിന് യോഗ്യനല്ല എന്ന് വിലപിക്കുന്ന ഒരു മകനെ കാണാം. എപ്പോഴാണ് മകൻ എന്ന പേരിന് യോഗ്യനല്ലാതാകുന്നത്? ആ വാക്യത്തിൽ നിന്ന് തന്നെ നമുക്കത് കാണാം. സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. പിതാവിനോടും പുത്രനോടും പാപം ചെയ്യുമ്പോൾ നീ മകൻ എന്ന പേരിന് യോഗ്യനല്ലാതായിത്തീരും. യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും അനുസരണവും നമ്മെ നിയമം പാലിക്കുന്നവരാക്കുക മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെയും നമ്മോട് സഹകരിക്കുന്നവരെയും തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. റഷ്യക്കാരനായ ഒരു ക്യാപ്റ്റൻ ഹംഗറിയിലുള്ള ഒരു സഭാശുശ്രൂഷകനെ ഒരു മുറിയിലേക്ക് ആനയിച്ച് കഥകടച്ച് കുറ്റിയിട്ടു. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നില്ല എന്നും ക്രിസ്തുവിൻ്റെ വാക്കുകൾ തെറ്റാണെന്നും പറയുവാൻ ക്യാപ്റ്റൻ ശുശ്രൂഷകനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ശുശ്രൂഷകൻ, ഞാൻ അപ്രകാരം പറഞ്ഞാൽ അത് പരമാർത്ഥമാകുകയില്ല എന്ന് പറഞ്ഞപ്പോൾ, താൻ ആരോടും പറയുകയില്ല എന്നും അനുസരിച്ചില്ലെങ്കിൽ അഗ്നിക്കിരയാക്കുമെന്നും ക്യാപ്റ്റൻ പറഞ്ഞു. പുഞ്ചിരിയോടെ ആ ശുശ്രൂഷകൻ മറുപടി പറഞ്ഞത്, ഞാൻ മരിക്കേണ്ടി വന്നാലും എൻ്റെ ദൈവത്തെ തള്ളിപ്പറയുകയില്ല എന്നായിരുന്നു. ഇത് കേട്ട ക്യാപ്റ്റൻ തോക്ക് താഴെയിട്ട് ഞാനും യഹോവയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അതെ, മരണത്തെ ഭയക്കാത്ത വിശ്വാസം മറ്റൊരാളെ കൂടെ മരണത്തെ ജയിക്കുവാൻ സഹായിക്കുന്നു. നമ്മുടെ വിശ്വാസം ചുറ്റുമുള്ളവരെ രക്ഷിക്കുന്നതോ അതോ നശിപ്പിക്കുന്നതോ? അരക്കച്ചയുടെ ഉപമ യെരുശലേമിനും യഹൂദയ്ക്കും വരുന്ന ന്യായവിധിയുടെ 1 ചിത്രമായിരുന്നു. ഉടയ്ക്കപ്പെട്ട മൺകുടത്തിൻ്റെ ഉപമ ന്യായവിധിയുടെ 2 ചിത്രമായി യിരെമ്യാ 19:1-15 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അകാരണമായി ദൈവം ഒരു ദേശത്തെയോ ഒരു സമൂഹത്തെയോ ഒരു വ്യക്തിയോ ന്യായം വിധിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 6 നാം നോക്കിയാൽ അവിടെ അതിൻ്റെ 5-6 വാക്യങ്ങളിൽ ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്നും യഹോവ കണ്ടു. തൻ ഏതാൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ച്, അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഭൂമിയിലുള്ള മനുഷ്യനെ നോക്കിക്കൊണ്ടാണ് ദൈവം ഭൂമിയെ നോക്കി വിലയിരുത്തുമ്പോഴാണ് ന്യായവിധി ഉണ്ടാകുന്നത്. 13-ാമത്തെ വാക്യത്തിൽ ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. അതിക്രമം കൊണ്ട് മനുഷ്യൻ ഭൂമിയെ നശിപ്പിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ന്യായവിധി ഭൂമിയുടെ മേലും മനുഷ്യൻ്റെ മേലും വരുന്നത്. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ സൊദോം ഗൊമോറ നശിച്ചതിനെ കുറിച്ച് നമുക്ക് കാണാം. അവിടെയും മനുഷ്യൻ്റെ അതിക്രമം ദൈവത്തിന് സഹിക്കാൻ വയ്യാതായപ്പോഴാണ് ദൈവം അതിനെ നശിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ യഹോവ സൊദോമിൻ്റെയും ഗൊമോറയുടെയും നിലവിളി വലുതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും. നോക്കി അറിഞ്ഞതിന് ശേഷമാണ് സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി യഹോവ സൊദോം ഗൊമോറയെ നശിപ്പിച്ചത്. അപ്പോൾ കാരണം കൂടാതെ യഹോവ ആരെയും ന്യായം വിധിക്കുകയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നാം ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങളും. ഇവിടെ നീ ചെന്ന് യഹൂദ പുരുഷന്മാരോടും യെരുശലേം നിവാസികളോടും ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ ഒന്നിനും കൊള്ളാത്ത കച്ചയാക്കി ഞാൻ മാറ്റും എന്ന തെളിവ് സഹിതം യഹോവ പറയാൻ പറഞ്ഞപ്പോൾ യിരെമ്യാവ് അത് പ്രസ്താവിക്കുക അത്രേ ചെയ്തത്. എന്നാൽ ആരെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ കുശവനായ പിതാവാം ദൈവത്തിൻ്റെ കയ്യിലെ നല്ല കളിമണ്ണായി കീഴ്പ്പെട്ടിരുന്നാലുള്ള പ്രയോജനത്തെക്കുറിച്ചും മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വന്നാൽ യഹോവ വിടുവിക്കുമെന്നുള്ളതും യിരെമ്യാവിനെ കൊണ്ട് യഹോവ പറയിച്ചു. ഇതെല്ലാം കേട്ടിട്ടും മാറ്റം വരാത്ത ഒരു സമൂഹമുണ്ട്. ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത്. നന്നാകാനുള്ള വഴി ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ പറഞ്ഞാലും പറഞ്ഞു കൊടുത്താലും കാണിച്ചു കൊടുത്താലും നന്നാകുകയില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. അപ്രകാരമുള്ളവർ ഗൂഢാലോചന ഇന്ന് നടത്തുന്നവരാണ്. യിരെമ്യാവ് യഹോവ പറഞ്ഞ കാര്യം അതേപോലെ പറയുക മാത്രമേ ചെയ്തുള്ളൂ. എന്നാൽ യിരെമ്യാവിനെതിരായി അവർ ഗൂഢാലോചന നടത്തുന്നു. ഗൂഢാലോചന നടത്തുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിൻ്റെ 18-23 വാക്യങ്ങളിൽ യിരെമ്യാവിനെതിരായി അവർ നടത്തുന്ന ഗൂഢാലോചനകളുടെ ഭാഗം നമുക്ക് കാണാം. വരുവിൻ നമുക്ക് യിരെമ്യാവിൻ്റെ നേരെ ഉപായങ്ങളെ ചിന്തിക്കാം. നാം അവനെ നാവുകൊണ്ട് കൊന്നുകളക, അവൻ്റെ വാക്കൊന്നും ശ്രദ്ധിക്കരുതെന്ന് പറഞ്ഞു. നാവ് കൊണ്ട് കൊല്ലുക എന്ന് പറയുന്നത് ഏറ്റവും ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ നാവ് ഏറ്റവും ചെറിയ അവയവമെങ്കിലും ഏറ്റവും ദോഷം ചെയ്യുന്നതാണ് നാവെന്ന് പറയുന്നത്. അപ്രകാരം ഗൂഢാലോചന നടത്തുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല എന്നും അവന് ന്യായവിധി ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് വചനം തന്നെ നമുക്ക് കാണിച്ചു തരുന്നു. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന് ഏറ്റവും പ്രിയനായ മോശയ്ക്കെതിരായി അഹരോനും മിറിയമും ഗൂഢാലോചന നടത്തുമ്പോൾ അത് കേട്ട ദൈവം, അപ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ മക്കൾക്കെതിരായി ആരെങ്കിലും ഗൂഢാലോചന നടത്തിയാൽ യഹോവ കേൾക്കും. കേട്ടാൽ നിശ്ചയമായും നിനക്ക് ന്യായവിധിയുമുണ്ട്. യഹോവ മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ട് മോശയോട് കൽപ്പിച്ചു അവരെ രണ്ടുപേരെയും കൂട്ടി നീ അവിടെ എത്തുക എന്ന്. മോശ ആരാണെന്നും മുഖം മറയ്ക്കാതെ മോശയോട് താൻ സംസാരിക്കുമെന്നും എല്ലാം വെളിപ്പെടുത്തിയ ദൈവം ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ മിറിയമ്മിന് ശിക്ഷ നൽകി. അവൾ കുഷ്ഠരോഗിയായി മാറി. സംഭവിപ്പാൻ പോകുന്ന ന്യായവിദ്യയെപ്പറ്റി ഉദാഹരണം കാണിച്ചു പറയുമ്പോൾ നിനക്ക് തെറ്റുതിരുത്താനുള്ള സമയമാണെന്ന് വിചാരിച്ച് തെറ്റുതിരുത്തുവാൻ ശ്രമിക്കുക അത്രേ വേണ്ടത്. ഇവിടെ യിരമ്യാ പ്രവചനം 19 അധ്യായത്തിൽ സംഭവിപ്പാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറയുവാൻ യിരമ്യാവിനെ ഒരു പഠന കളരിയിലേക്ക് ദൈവം അയക്കുകയാണ്. ഒരു പഠന പരമ്പര തന്നെ അവിടെ നടത്തുന്നു. 19 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ 4 കാര്യങ്ങൾ യിരമ്യാവിനോട് നിർദ്ദേശിക്കുന്നു. ഒന്നാമതായി, നീ പോയി കുശവനോട് ഒരു മൺകുടം വിലയ്ക്ക് വാങ്ങുക. രണ്ടാമതായി, ജനത്തിൻ്റെ മൂപ്പന്മാരിലും പുരോഹിതന്മാരുടെ മൂപ്പന്മാരിലും ചിലരെ നിന്നോടുകൂടെ കൂട്ടണം. മൂന്നാമതായി, ഹർസിത് വാതലിൻ്റെ പുറമെയുള്ള ബെൻഹിന്നോം താഴ്വരയിൽ ഇവരുമായി നീ ചെല്ലണം. നാലാമതായി, ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന വാക്കുകളെ അവിടെ പ്രസ്താവിക്കണം. ഒരിക്കലും ഒരു പ്രവാചകനോ ഒരു ദൈവദാസനോ യഹോവ അരുളി ചെയ്യുന്നതല്ലാതെ ഒരു വാക്കുപോലും പറയുവാനുള്ള അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ടാണ് കൃത്യമായി യിരമ്യാവിനോട് പറയുന്നത്, ആരെല്ലാം നിന്റെ കൂടെ വേണം, നീ ഏത് സ്ഥലത്ത് പോകണം, നിന്റെ കയ്യിൽ എന്തായിരിക്കണം, ഇതെല്ലാം പറയുന്നതിന് പുറമെ കൃത്യമായി പറയുന്നു, ഞാൻ പറയുന്നതേ നീ പറയാവുള്ളൂ. ഇപ്രകാരം യിരമ്യാവിനോട് നിർദ്ദേശങ്ങൾ നൽകിയ ദൈവം ആദ്യ നിർദ്ദേശം യഹോവ പറഞ്ഞത് പറയുവാനും ചെയ്യുവാനും അനുവദിച്ച ദൈവം യിരമ്യാവിനെ ബെൻഹിന്നോം താഴ്വരയിലേക്ക് അയക്കുന്നു. ഈ ബെൻഹിന്നോം താഴ്വര എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കാം നമുക്ക്. അതിനെക്കുറിച്ച് ആ അധ്യായത്തിൻ്റെ 3-9 വരെയുള്ള വാക്യങ്ങൾക്കകത്തു നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ബെൻഹിന്നോം താഴ്വര മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ച് യാഗം കഴിക്കുകയും അന്യദേവന്മാർക്ക് ധൂപം കാട്ടുകയും ചെയ്യുന്ന സ്ഥലമാണ്. മോശയുടെ കാലത്ത് തന്നെ അഗ്നിപ്രവേശം കർശനമായി വിലക്കിയിരുന്നു. യെരുശലേമിന് തെക്കുള്ള ഈ താഴ്വരയിൽ ചവറ് നിക്ഷേപിച്ചത് മലിനമാക്കിയതാണ്. ആ സ്ഥലം മലിനമാക്കിയിട്ടും ജനം വീണ്ടും അവിടെ തെറ്റുകൾ ചെയ്തു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ന്യായവിധി വരുന്നത്. ജനത്തിനും സ്ഥലത്തിനും നേരെ ഞാൻ ന്യായം വിധിക്കും. ഇത് പറഞ്ഞത് യഹോവയാണ്. യഹോവ പറഞ്ഞാൽ അത് നടന്നിരിക്കും. അതിനു മുമ്പ് നിനക്ക് തെറ്റുതിരുത്താനും യഹോവ സമയം നൽകും. ശരിയാണോ എന്ന് സോദോമിൻ്റെ നിലവിളിയെക്കുറിച്ച് തിരക്കി അറിഞ്ഞ ശേഷമാണ് അഗ്നി ഇറങ്ങി ദേശം നശിപ്പിച്ചത്. നിന്റെ ഭവനവും നിന്റെ ദേശവും നിന്റെ രാജ്യവും നശിപ്പിക്കാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ താണു കൊടുത്തെങ്കിലേ പറ്റൂ. ദൈവത്തിനെതിരായി നീ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ സർവശക്തനായ ദൈവം, അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം ദേശത്തെ നശിപ്പിക്കും എന്ന് വ്യക്തമായി പറയുന്നു. ഈ ന്യായവിധി നടക്കുമ്പോൾ ആ ന്യായവിധി എപ്രകാരമാണെന്ന് വചനം വ്യക്തമായി പറയുന്നു. കേൾക്കുന്നവൻ്റെ ചെവി മുഴങ്ങത്തക്കവണ്ണം ഞാൻ ആ സ്ഥലത്തിന് ഒരനർത്ഥം വരുത്തും. അനർത്ഥം വരുന്നത് എങ്ങനെയാണ്? അത് കേൾക്കുന്നവൻ്റെ ചെവി മുഴങ്ങിപ്പോകത്തക്കവണ്ണം ഞാൻ അനർത്ഥം വരുത്തും. ഇതേ വാചകം തന്നെ 1 Samuel 3:11 നമുക്ക് കാണാം. ഏലി പുരോഹിതന് തൻ്റെ മക്കളെ നിയന്ത്രിക്കാനുള്ള സമയം ദൈവം കൊടുത്തു. വീണ്ടും തെറ്റ് ചെയ്താൽ നിന്റെ കുടുംബത്തിൽ പുരുഷപ്രജ ഒന്നും ശേഷിക്കാതെ വണ്ണം നശിപ്പിച്ചു കളയുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടും ഏലി തൻ്റെ മക്കളെ നിയന്ത്രിക്കുവാൻ തയ്യാറായില്ല. ശമുവേൽ ബാലനെ വിളിച്ച ദൈവം ഏലിയോട് പറയാനുള്ള ദൂത് ശമുവേലിനോട് പറഞ്ഞയക്കുന്നു. അതെ, ശമുവേൽ ബാലനോടാണ് പറഞ്ഞതെങ്കിലും ചെവി മുഴങ്ങത്തക്കവണ്ണമുള്ള ആ ശിക്ഷാവിധി ദൈവം നടപ്പാക്കി. പെട്ടകം ശത്രു പിടിച്ചുകൊണ്ടുപോയപ്പോൾ പിന്നെ ഒന്നുമില്ല, മക്കളെ എല്ലാം ദൈവം നശിപ്പിച്ചു, തലമുറകളെല്ലാം നശിപ്പിക്കപ്പെട്ടു. ഏലി കസരയിൽ നിന്ന് താഴെ വീണ് പെടലിയൊടിഞ്ഞ് മരിക്കുവാനിടയായി. പ്രിയരെ, ദൈവം പറയുമ്പോൾ ആ ന്യായവിധിയുടെ മുഴക്കം നിന്റെ ചെവിയിലൊന്ന് മുഴങ്ങിക്കേ. നീ ചെവി കേൾപ്പാൻ വേഗതയും പറയാൻ താമസവുമുള്ളവനാക്കുക. നിന്റെ ചെവി കേൾക്കാനായി തുറന്നു കൊടുക്കുക. ചെവി മുഴങ്ങത്തക്കവണ്ണം ന്യായവിധിയെക്കുറിച്ച് അവൻ പറയുമ്പോൾ ചെവി അടച്ചു വയ്ക്കുന്നവനായി തീരരുത്. ന്യായവിധി നിന്നെ നശിപ്പിക്കും മുമ്പേ രക്ഷപ്പെടുവാൻ ഒരുങ്ങുക. ഈ ന്യായവിധി എപ്രകാരം സംഭവിക്കുമെന്ന് കാണിപ്പാൻ ഒരിക്കലും ശരിയാക്കാൻ കഴിയാത്ത വിധത്തിൽ മൺകുടം എറിഞ്ഞ് തകർക്കുവാൻ യിരെമ്യാവിനോട് കൽപ്പിക്കുന്നു. നഗരത്തിനും ആലയത്തിനും വരുന്ന ന്യായവിധിയുടെ സാദൃശ്യമായിരുന്നു മൺകുടം ഉടച്ച് കാണിച്ചത്. യിരെമ്യാ 19:10 ശ്രദ്ധിക്കുക. വചനത്തിലെ കൽപ്പനകൾ മറന്ന് ആത്മീയത നഷ്ടമാക്കി വ്യാജഭാവം കാണിക്കുന്ന ദേശവും നിവാസികളും യഹോവയുടെ ശിക്ഷാവിധിക്ക് ഇരകളാകും. തുടർന്ന് തോഫത്തായി മാറിയ ബെൻഹിന്നോം താഴ്വര ഇനി കുലത്താഴ്വര എന്ന് അറിയപ്പെടുമെന്ന് യിരെമ്യാവ് പ്രവചിച്ചു. യിരെമ്യാവ് പ്രവചനം 5:19:5-6 വാക്യങ്ങൾ, 11 മുതൽ 15 വരെയുള്ള ആ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ നഗരത്തിന് വിധിച്ചിരിക്കുന്ന അനർത്ഥമൊക്കെയും അതിന് മാത്രമല്ല അടുത്ത പട്ടണത്തിനും വരുമെന്ന് പ്രവചിക്കുവാൻ യിരെമ്യാവിന് നിർദ്ദേശം നൽകി. യഹോവ നശിപ്പിച്ച പട്ടണത്തെ നന്നാക്കാൻ ആർക്കും അനുവാദമില്ല. യെരിഹോ പട്ടണം യഹോവ നശിപ്പിച്ചു. നശിപ്പിച്ച പട്ടണത്തെ നന്നാക്കാൻ ശ്രമിച്ചവന് ശിക്ഷയുണ്ടെന്ന് യോശുവ അന്ന് ശപഥം ചെയ്തു. ആ ശപഥത്തിൻ്റെ ഫലം അനുഭവിച്ചത് ആരെന്നും എന്തായിരുന്നുവെന്നും 1 രാജാ 16:34 കാണാം. പ്രിയരെ, സത്യമായി ന്യായം വിധിക്കുന്നവനെ ഭയപ്പെട്ട് അവൻ്റെ വാക്കനുസരിച്ച് ജീവിക്കുക. രക്ഷകൻ്റെ അരികിലെത്തി സകല പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഒരിക്കലും നന്നാക്കുവാൻ കഴിയാത്ത വിധത്തിൽ യജമാനൻ തകർക്കുവാൻ ഇടവരുത്താതിരിപ്പാൻ അവൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതുക്കൽ കിടക്കുന്നുവെന്ന് മുന്നറിയിപ്പ് തന്ന സ്വർഗീയ പിതാവേ, പാപം ചെയ്ത് സ്വർഗീയ തേജസ് നഷ്ടപ്പെടുത്തുന്നവരായി തീരാതെ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങയുടെ മക്കളായി അനേകരെ രക്ഷകനിലേക്ക് നേടുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ന്യായവിധിയിൽ തകർത്ത് കളയുന്ന വ്യക്തികളോ ദേശങ്ങളോ ആകാതെ പശ്ചാത്താപത്താൽ രക്ഷ പ്രാപിപ്പാൻ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു.